السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിൻ്റെ മേലും വിശ്വസിക്കാൻ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അവയിലെ ആറ് അടിസ്ഥാനങ്ങൾ, അർക്കാനുൽ ഈമാൻ, അവയാണ് നമ്മൾ പഠിച്ചു വന്നത്. ഈമാൻ കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യമാണ് അൽയൗമുൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നത്. ഇസ്ലാമിക വിശ്വാസങ്ങളിലെ പരമപ്രധാനമായ വിശ്വാസങ്ങളിലൊന്നാണ് അന്ത്യനാളിലുള്ള വിശ്വാസം. എന്താണ് ഈമാൻ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയ മറുപടിയിൽ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖർ. അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അതിൽ അവിശ്വസിക്കുക എന്നത് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ദല്ല ദലാലൻ ബഈദ. ആരെങ്കിലും അല്ലാഹുവിലും അവന്റെ ഗ്രന്ഥങ്ങളിലും മലായിക്കത്തുകളിലും റസൂലുകളിലും യൗമുൽ ആഖിറിലും ആഖിറിലും അവിശ്വസിച്ചാൽ അവൻ വളരെ വിദൂരമായ രൂപത്തിൽ വഴികേടിലായിരിക്കുന്നു. നരകത്തിൽ പ്രവേശിച്ച കുഫ്ഫാറുകൾ, അവർ എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു എന്നതിന് ഉത്തരം നൽകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസിറിൽ പറഞ്ഞതുപോലെ, മാ സലകക്കും ഫീ സഖർ, എന്താണ് നിങ്ങളെ സഖറിൽ, നരകത്തിൽ പ്രവേശിപ്പിച്ചത്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഞങ്ങൾ പ്രതിഫല നാളിനെ കളവാക്കുന്നവരായിരുന്നു എന്നത് അവർ ഒരു കാരണമായി, അവരുടെ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളിലൊന്നായി എടുത്തു പറഞ്ഞത് ഖുർആനിൽ വായിക്കാൻ സാധിക്കും. അൽയൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ, ആഖിർ എന്നാൽ അവസാനം എന്നാണ് അർത്ഥം. യൗം എന്നാൽ ദിവസം. അൽയൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ദിവസം, അന്ത്യദിനം എന്നാണ്. ദുനിയാവിൽ ഒരാളുടെ അന്ത്യദിനം അവസാനിക്കുന്നത് അയാളുടെ മരണത്തോടുകൂടിയാണ്. ഒരു മനുഷ്യൻ ദുനിയാവിൽ മരിക്കുന്നതോടുകൂടി അയാളുടെ അന്ത്യദിനം ആരംഭിച്ചു, അയാളുടെ യൗമുൽ ആഖിർ ആരംഭിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ മരിക്കുന്നതു മുതലുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അള്ളാഹുവും റസൂലും നമ്മെ അറിയിച്ചിട്ടുണ്ടോ, അതിലെല്ലാം വിശ്വസിക്കൽ യൗമുൽ ആഖിറിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്. ചില ആളുകൾ ധരിക്കുന്നത് പോലെ പരലോകം സംഭവിച്ചു തുടങ്ങുന്നത് മുതലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കലല്ല അന്ത്യനാളിലുള്ള വിശ്വാസം. മറിച്ച് ഒരാൾ ഈ ദുനിയാവിൽ മരിച്ചു വീഴുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് എന്തെല്ലാം സംഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ടോ, അതെല്ലാം യൗമുൽ ആഖിറിൽ ഉൾപ്പെടും. യൗമുൽ ആഖിറിലുള്ള വിശ്വാസം വിഷയങ്ങളുടെ വൈവിധ്യം കാരണത്താൽ ധാരാളം പരന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ വിഷയം പൂർത്തീകരിക്കുക ഇൻഷാ അള്ളാ. ഒന്നിപ്പോഴും പിന്നൊന്ന് ദുഹറിന് ശേഷമുള്ള ക്ലാസ്സിലും. യൗമുൽ ആഖിറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്തൊക്കെയാണ് അതിന്റെ കീഴിൽ വരിക എന്നത് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഒന്നാമത്, ഒരാൾ യൗമുൽ ആഖിറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ ബർസഖിൽ വിശ്വസിക്കണം. ബർസഖ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള പരലോകം വരെയുള്ള കാലഘട്ടമാണ്. ബർസഖിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഉൾപ്പെടും. ഒന്ന്, ഖബറിലുള്ള ചോദ്യം ചെയ്യൽ. രണ്ട്, ഖബറിൽ അയാൾക്ക് ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ. രണ്ട്, ഖബറിൽ അയാൾക്കുണ്ടാകുന്ന ശിക്ഷയും അതുപോലെ തന്നെ പ്രതിഫലവും. ഇൻഷാല്ലാ അതൊക്കെ നമ്മൾ വിശദീകരിക്കും. മൂന്ന്, കാഹളത്തിൽ ഊതുക എന്നത്. ഈ മൂന്ന് കാര്യവും ബർസഖിൽ അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ചോദ്യം ചെയ്യും, അത് ബർസഖിൽ പെടും. രണ്ട്, അയാൾക്ക് ഖബറിൽ നന്മ ചെയ്തവനാണെങ്കിൽ പ്രതിഫലമുണ്ടായിരിക്കും, തിന്മ ചെയ്തവനാണെങ്കിൽ ശിക്ഷയുണ്ടായിരിക്കും. മൂന്ന്, കാഹളത്തിൽ ഊതുക എന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ബർസഖി വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നീട് അതിനുശേഷമാണ് പരലോകം ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ അറിയിച്ച പരലോകം, യൗമുൽ ഖിയാമ, അത് ആരംഭിക്കുന്നത് കാഹളത്തിൽ ഊതുക എന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടും. ബഅസ് അതിൽപ്പെട്ടതാണ്. ബഅസ് എന്ന് പറഞ്ഞാൽ മരിച്ചയാളുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്നത്, അതിനാണ് ബഅസ് എന്ന് പറയുക. അതുപോലെ തന്നെ അന്ത്യനാളിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അൽ ഹഷർ. ജനങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ചു കൂട്ടുമെന്ന വിശ്വാസം. അതുപോലെ തന്നെ അഷ്ഷഫാഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അല്ലാഹു അനുമതി നൽകുന്ന ചില ആളുകൾ അവർ ശുപാർശ പറയുമെന്ന വിശ്വാസം, അതാണ് ഷഫാഅത്തിലുള്ള വിശ്വാസം. ഇതൊക്കെ അന്ത്യനാളിന്റെ വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നഷ്റു സുഹഫ്, ജനങ്ങൾ അവർ പ്രവർത്തിച്ച പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട അവരുടെ ഏടുകൾ അവർക്ക് നൽകപ്പെടും എന്ന കാര്യം. അതുപോലെ തന്നെ അൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിചാരണ ചെയ്യുമെന്ന കാര്യം. ഇതൊക്കെ അന്ത്യനാളിൽ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഓരോന്നും ഓരോ ക്ലാസുകളിൽ പ്രത്യേകം വിശദീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുമാണ്. വളരെ ചുരുക്കി ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോവുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അൽ വസ്നു, മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ തൂക്കിക്കണക്കാക്കുമെന്ന കാര്യം. ഉദാഹരണത്തിന്, മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വതആല മീസാനിൽ അവന്റെ തുലാസിൽ തൂക്കും. അന്ന് വമൻ തഖുലത് മവാസീനുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സൽസലയിൽ പറഞ്ഞതുപോലെ, വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ, ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അതവൻ കാണും. മീസാനിൽ ഭാരം തൂങ്ങിയവർ വിജയിക്കുകയും ഭാരം കുറഞ്ഞവർ പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ മീസാനിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ അൽ ഹൗദ്, ഹൗദിലുള്ള വിശ്വാസം. ഹൗദിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഹൗദിലുള്ള വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗദുണ്ട്, അതിൽ നിന്നും മുഅ്മിനീങ്ങൾ, അവിടുത്തെ ഉമ്മത്തിലുള്ള ആളുകൾ വെള്ളം കോരി കുടിക്കുമെന്ന കാര്യം. അതുപോലെ തന്നെ അസ്സിറാത്ത്, സിറാത്ത് പാലമുണ്ട്, അതിന് മുകളിലൂടെ നമുക്ക് നടക്കേണ്ടതുണ്ട്. അതിൽ വിജയിക്കുന്ന ആളുകളുണ്ട്, പരാജയപ്പെടുന്ന ആളുകളുണ്ട്. സിറാത്ത് പാലത്തെക്കുറിച്ചുള്ള വിശ്വാസം. അതുപോലെ തന്നെ അൽ ജന്നത്തു വന്നാർ, അവസാനം എത്തിച്ചേരുന്ന സ്വർഗവും നരകവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്ന അനേകം വിഷയങ്ങളാണ്, ഉപവിഷയങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ വിശ്വസിക്കുക എന്നതാണ് അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നതിന്റെ ഉദ്ദേശം. ശരി, യൗമുൽ ആഖിർ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പേരുകൾ അതിന് നൽകിയിട്ടുണ്ട്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ പാഠങ്ങളിൽ പഠിച്ചതുപോലെ ഒരു കാര്യത്തിന് ധാരാളം പേരുകൾ ഉണ്ടായാൽ അതിന്റെ അർത്ഥം ആ വിഷയത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിന് ധാരാളം പേരുകൾ നൽകിയാൽ അതിന്റെ അർത്ഥം ആ വിഷയത്തിന് കൂടുതൽ ഗൗരവമുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമില്ലാത്ത പേരുകളുടെ ഉടമയാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ധാരാളം പേരുകളുണ്ട്. അതുപോലെ തന്നെ ഖിയാമത്ത് നാള് അതിനും ധാരാളം പേരുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞു, യൗമുൽ ആഖിർ എന്ന് പറഞ്ഞു, യൗമു തഗാബുൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അൽ ഖാരിഅ എന്ന് പറഞ്ഞു, അതുപോലെ അൽ ഹാഖ എന്ന് പറഞ്ഞു, അതുപോലെ അൽ വാഖിഅ എന്ന് പേര് നൽകി, അതുപോലെ അത്താമ്മത്തുൽ കുബ്ര, അതുപോലെ അസ്സാഖ. ഇതൊക്കെ അന്ത്യനാളിന്റെ പേരുകളാണ്. ധാരാളം പേരുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് യൗമുൽ ഖിയാമ, യൗമുൽ ആഖിർ, അതുപോലെ യൗമുദ്ദീൻ, മാലിക് യൗമുദ്ദീൻ, അതുപോലെ തന്നെ അത്താമ്മത്തുൽ കുബ്ര, അസ്സാഖ, അൽ വാഖിഅ, അൽ ഹാഖ. ഇതൊക്കെ അതുപോലെ തന്നെ അസ്സാഖ, ഇതൊക്കെ അന്ത്യനാളിന്റെ പേരുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പേരുകളാണ്. ഇതിന്റെ അർത്ഥങ്ങൾ ഓരോന്ന് വിശദീകരിക്കപ്പെടേണ്ടതാണ്. സന്ദർഭം വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ശരി, അപ്പോൾ അന്ത്യനാളിന് ധാരാളം പേരുകളുണ്ട്. അന്ത്യനാൾ, അതിലുള്ള വിശ്വാസം, അതിനെക്കുറിച്ചുള്ള ഓർമ്മ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക എന്നത് ബുദ്ധിമാനായ മുഅ്മിനിന്റെ ലക്ഷണമാണ്. അല്ല, അന്ത്യനാളിനെ കുറിച്ച് മറക്കുമ്പോഴാണ് ഒരാൾ വഴികേടുകളിലേക്ക് പോകുന്നത്, പരലോകത്തെക്കുറിച്ച് മറക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന ലൗല ഉൻസില അലൈന അൽമലായിക ഔ നറാ റബ്ബന ലഖദ് ഇസ്തക്ബറു ഫീ അൻഫുസിഹിം വഅതൗ ഉതുവൻ കബീറ. കുഫാറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടണമെന്ന കാര്യം പ്രതീക്ഷിക്കാത്ത ആളുകൾ, അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ആളുകൾ. അത് മറന്നുപോവുക എന്നതാണ് വഴികേടിന്റെ തുടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ഷദീദുൻ ബിമാ നസു യൗമൽ ഹിസാബ്. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴികേടിലേക്ക് പോയ ആളുകൾ, ലഹും അദാബുൻ ഷദീദ്, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. കാരണമെന്താണ്? അല്ലാഹു പറഞ്ഞു, ബിമാ നസു യൗമൽ ഹിസാബ്, അവർ വിചാരണയുടെ നാള് മറന്നുപോയി, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഒരു ദിവസത്തിൽ എത്ര തവണ നാം പരലോകത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്? ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് മറുപടി പറയേണ്ടി വരും എന്ന് നമ്മളിൽ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണിത്. പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു മരണത്തെ പഠിച്ചിരിക്കുന്നു, ജീവിതത്തെ പഠിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടി. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലിയബ്ലുവകും അയ്യുകും അക്സറു ദിക്റൻ ലിൽ മൗതി വമാ ബഅദ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മരണത്തെ പഠിച്ചത്. എന്താണ് പരീക്ഷണം? നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ മരണത്തെയും അതിനുശേഷമുള്ള കാര്യത്തെയും കുറിച്ച് ഓർക്കുന്നത് എന്നറിയാൻ വേണ്ടി. നമ്മളിൽ എത്ര പേർ മരണത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്? ഞാൻ എവിടെ വെച്ച് മരിക്കും? എന്റെ മരണം എങ്ങനെയായിരിക്കും? ഞാൻ മരിക്കുന്ന വേളയിൽ മുസ്ലിം ആയിരിക്കുമോ? ഞാൻ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ എനിക്ക് കഴിയുമോ? മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ ഖബറിലെ അവസ്ഥ? മലക്കുകൾ എന്റെ അരികിൽ വന്നാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഹഷറിന്റെ നാളിൽ അള്ളാഹു മനുഷ്യരെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അള്ളാഹുവിന് മുന്നിൽ മറുപടി പറയേണ്ടി വന്നാൽ, അള്ളാഹു എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും എനിക്ക് മറുപടി പറയാൻ കഴിയുക? ഇങ്ങനെ അന്ത്യനാളിലെ ഓരോ ദിവസങ്ങളിലും നീ നിന്നെ കാണണം. നമ്മൾ പലപ്പോഴും അന്ത്യനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജനങ്ങൾ അവിടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ചിന്തിക്കാറുള്ളത്. നീ അവിടെ നിൽക്കുന്ന ചിത്രം നീ ആലോചിക്കുക. നീ അവിടെ നിൽക്കുന്നത്, നിനക്ക് വസ്ത്രമില്ല, നിന്റെ കാലിൽ ചെരുപ്പുകളില്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങളും അവിടെയുണ്ട്, നിന്നോട് കൂടെയുള്ളത് നിന്റെ അമലുകൾ മാത്രമാണ്, നീ ചെയ്ത എല്ലാ കാര്യങ്ങളും നിന്റെ മുന്നിൽ ഏടുകളായി ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നിന്നെ ചോദ്യം ചെയ്യാനിരിക്കുന്നു. ഈ അവസ്ഥയിൽ നീ നിന്നെ സങ്കല്പിക്കുക. എന്താണ് ആ അവസ്ഥയിൽ നിനക്ക് ചെയ്യാനുള്ളത്? എന്താണ് ആ ദിവസത്തിനു വേണ്ടി നീ തയ്യാറെടുത്തു വെച്ചിട്ടുള്ളത്? സഹാബികളിൽ ചിലർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, മതസ്സാഅ, എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, വൈലക വമാ അഅദത്ത ലഹ, നിനക്ക് നാശം, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? സഹോദര, അതുകൊണ്ട് പരലോകമുണ്ട് എന്ന കാര്യം നാം കൂടുതൽ ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അക്സിറു മിൻ ഹാദിമിൽ ലദ്ദാത്ത്, സുഖസൗകര്യങ്ങളെ, ആസ്വാദനങ്ങളെ ഇല്ലാതെയാക്കി കളയുന്ന മരണത്തെക്കുറിച്ച് നീ ഓർക്കുക. പല ആളുകളും മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും അതിലെത്രമാത്രം തെറ്റായ രൂപത്തിലാണ് അവരെ പിശാചി എത്തിക്കാറുള്ളത്. ചിലർ പറയും, ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്ത് ചെയ്യും? എന്റെ ഭാര്യ എന്ത് ചെയ്യും? എന്റെ കുടുംബക്കാരെന്ത് ചെയ്യും? എന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വത്ത് അത് നിന്നോട് ചോദിക്കുന്നില്ല, അത് ആളുകൾക്ക് വീതം വെക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുവേണ്ടിയാണോ നീ ദുനിയാവ് മാറ്റി നീ ദീൻ മാറ്റിവെച്ചത്? നിന്റെ സ്വത്തിനു വേണ്ടി? നിന്റെ മക്കൾ അവർക്ക് വേണ്ടിയാണോ നീ ദീൻ മാറ്റിവെച്ചത്? നിന്റെ കുടുംബക്കാർ അവർക്ക് വേണ്ടിയാണോ നീ ദീൻ മാറ്റിവെച്ചത്? ഇവരൊന്നും നിനക്കുണ്ടായിരിക്കുകയില്ല. മരിച്ചാൽ നീ ഒറ്റയ്ക്കാണ്, നിനക്കാണ് വിജയിക്കേണ്ടത്. ഒരാളും സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകളിൽ ഒന്നെന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. അന്നേ ദിവസം മനുഷ്യൻ അവന്റെ സഹോദരന്റെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെടും. യൗമ യഫിറുൽ മർഉ മിൻ ഉമ്മിഹി വ അബീ, മനുഷ്യർ അവന്റെ ഉമ്മയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോകും, വാപ്പയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോകും. സുബ്ഹാനല്ലാഹ്, എത്ര വിരോധാഭാസമാണ് കാര്യം. ദുനിയാവിൽ നാം ദീനിൽ നിന്ന് ഓടി അവരുടെ അടുക്കലേക്കാണ് അണഞ്ഞത്. ദീനിൽ നിന്ന് രക്ഷപ്പെടാൻ നാം പറഞ്ഞ കാരണങ്ങൾ അവരെ അണച്ചുപിടിക്കണമെന്നതായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്താൽ എന്റെ കുടുംബക്കാർ എന്നെ ഒഴിവാക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്റെ കുടുംബക്കാർ അവരെന്ത് വിചാരിക്കും, എന്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ മക്കൾ എന്ത് വിചാരിക്കും. അന്ത്യനാളെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തയാളുകളിൽ നിന്ന് ഏറ്റവും അടുത്തയാളുകൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിൽ പറഞ്ഞത് എത്ര സത്യമാണ്. അന്ന് യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബി ببنيه وصاحبته واخيه وفصيلته التي تؤويه. അന്നേ ദിവസം തിന്മകൾ ചെയ്ത ആളുകൾ അവർ തന്റെ സഹോദരനെ കുരുതി കൊടുത്ത്, തന്റെ ഉമ്മയെ കുരുതി കൊടുത്ത്. ഇത് തിന്മ ചെയ്തവർക്ക് വരാനിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു അവസ്ഥ? എന്റെ ഉമ്മയെ നിങ്ങൾ എടുത്തോളൂ, എന്റെ വാപ്പയെ നിങ്ങൾ എടുത്തോളൂ,
എന്റെ മക്കളെ നിങ്ങൾ എടുത്തോളൂ, ഞാൻ അവനു വേണ്ടിയാണ് ജീവിച്ചത് മുഴുവൻ. അവന്റെ ശരീരത്തിൽ ഒരു പോറൽ ഏൽക്കുന്നത് എനിക്ക് പറ്റില്ലായിരുന്നു, അവനെ നിങ്ങൾ എടുത്തോളൂ, ഞാനൊന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇതെല്ലാവരും പറയും. നരകത്തിൽ വീഴാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരാൾ പോലും ഇത് പറയാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, അന്ത്യനാളിനെ കുറിച്ച് ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖീല അൽ യൗമ നൻസാകും കമാ നസൂ ലിഖാ യൗമികും ഹാദാ. അല്ലാഹു അന്നേ ദിവസം മുജ്രിമീങ്ങളോട്, അതിക്രമം പ്രവർത്തിച്ചവരോട് പറയും, അൽ യൗമ നൻസാകും, ഇന്നേ ദിവസം നാം നിങ്ങളെ മറന്നിരിക്കുന്നു. കമാ നസൂ ലിഖാ യൗമികും ഹാദാ, ഈ ദിവസം എന്നെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ മറന്നുപോയതിനാൽ ഞാൻ നിങ്ങളെ മറന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പരലോകത്തെക്കുറിച്ചുള്ള മറവിയാണ് യഥാർത്ഥ പരാജയത്തിന്റെ തുടക്കം. അതുകൊണ്ട് അത് എത്ര കൂടുതൽ ഒരാൾ ഓർക്കുന്നു, അത്രമാത്രം അയാൾക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് ഇൻഷാ അല്ലാഹ്. ചില ആളുകൾ അവർ അല്ലെ ഭാര്യയോട് പറയും, ഞാൻ മരിച്ചാൽ എന്ന് തുടങ്ങിയാൽ തന്നെ ഭാര്യമാർ പറയും, ഒന്നും മിണ്ടാതിരിക്ക. ഭാര്യ പറയാൻ ഞാൻ മരിച്ചാൽ, ഭർത്താവ് പറയും മിണ്ടാതിരിക്ക്. മരണം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. എന്നാൽ എത്രയോ ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞത് നീ മരിച്ചാൽ എന്ന്. നീ മരിച്ചാൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. എന്തായാലും ഒരു ദിവസം മരിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദര, വിജയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ അന്ത്യനാളിനെ കുറിച്ചുള്ള ഓർമ്മകൾ വർദ്ധിപ്പിക്കുക. ശരി, നാം പറഞ്ഞതുപോലെ യൗമുൽ ആഖിർ അത് ആരംഭിക്കുന്നത് ഒരാളുടെ മരണം മുതലാണ്. അതിന്റെ തുടക്കം ബർസഖി ജീവിതം മുതലാണ്. എന്താണ് ബർസഖ് എന്ന് പറഞ്ഞാൽ? ബർസഖ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള മറയാണ്. ഒരാൾ ദുനിയാവിൽ നിന്ന് മരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് അയാൾ ബർസഖി ജീവിതത്തിലാണ്. എന്തുകൊണ്ടാണ് അയാൾ ബർസഖി ജീവിതത്തിലാണെന്ന് പറയുന്നത്? കാരണം അയാൾ ദുനിയാവിലുള്ള ആളുകളിൽ നിന്നും അയാൾ മറക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അയാളുടെ ജീവിതം അതും ദുനിയാവുമായി മറയിടപ്പെട്ടിരിക്കുന്നു. ഈ മറ വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ ബർസഖിലുള്ള ജീവിതം, അതിന് ഈ പേര് നൽകപ്പെട്ടത്, ബർസഖി ജീവിതം എന്ന് അതിന് പേര് നൽകപ്പെടാനുള്ള കാരണം ഇതാണ്. ദുനിയാവിന്റെ ആളുകൾക്കും ബർസഖിൽ ജീവിക്കുന്ന ആളുകൾക്കും ഇടയിൽ ഒരു മറയിടപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. വമിൻ വറായിഹിം, അവർക്ക് ശേഷമുണ്ട്, മരണത്തിന് ശേഷം. വമിൻ വറായിഹിം ബർസഖ്, അവർക്ക് പിന്നിലൊരു മറയുണ്ട്. ഇലാ യൗമി യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. അതുവരെ അവർക്കിടയിൽ ഒരു മറയുണ്ടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, മാ ബൈനൽ മൗതി ഇലൽ ബഅസ്, ബർസഖിന്റെ കാലഘട്ടം മരണം മുതൽ അല്ലാഹു ഒരാളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് വരെയാണ്, അതുവരെ ബർസഖി ജീവിതമാണ് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, മരണം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരു സൃഷ്ടിയാണ്. ചില ആളുകൾ പറഞ്ഞതുപോലെ മരണം എന്നാൽ ജീവിതമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് മരണത്തെ അല്ലാഹു പടച്ചിട്ടുണ്ട്. മരണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തിൽ വന്നതുപോലെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ മരണം ഒരു സൃഷ്ടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുത ബിൽ മൗതി കഹൈഅതി കബ്ഷിൻ അംലഹ്. നാളെ പരലോകത്ത് മരണത്തെ കൊണ്ടുവരും, അതിന്റെ രൂപം ഒരു വെളുപ്പും കറുപ്പും കലർന്ന മുട്ടനാടിന്റെ രൂപത്തിലായിരിക്കും അതുണ്ടായിരിക്കുക. ആണാടിന്റെ രൂപത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ കൊണ്ടുവരിക. ഫയുനാദി മുനാദിൻ, അപ്പോൾ ഒരാൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗത്തിന്റെ ആളുകളെ. ഫയശ്റഇബൂൻ, അപ്പോൾ അവരിങ്ങനെ തലയെത്തി നോക്കും. സ്വർഗത്തിന്റെ ആളുകളെ എന്ന് വിളിച്ചാൽ സ്വർഗത്തിലുള്ള ആളുകൾ അവരിങ്ങനെ തലയെത്തിച്ചു നോക്കും. വയന്ദുറൂൻ, എന്നിട്ട് അവർ നോക്കും. ഫയഖൂലു ഹൽ തഅറിഫൂന ഹാദ, എന്നിട്ട് അവരോട് ചോദിക്കും, ഇതാ നിങ്ങൾക്ക് ഇയാളെ അറിയുമോ? ഫയഖൂലൂന നഅം, അപ്പോൾ അവർ പറയും, അതെ ഞങ്ങൾക്കറിയാം. ഹാദൽ മൗതു വകുല്ലുഹും ഖദ് റഅ, ഇത് മരണമാണ്. റസൂലുള്ള പറയാൻ, വകുല്ലുഹും ഖദ് റഅ, സ്വർഗത്തിൽ പ്രവേശിച്ച എല്ലാ ആളുകളും അതിനെ കണ്ടിട്ടുണ്ട്, മരിക്കാത്ത ഒരാളുമില്ല എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണത്. വകുല്ലുഹും ഖദ് റഅ, എല്ലാവരും മരണത്തെ കണ്ടിട്ടുണ്ട്, ഒരിക്കലും മറന്നുപോകാത്ത ചിത്രമായി മരണം അവരുടെ മനസ്സിൽ അപ്പോഴുമുണ്ട്, അവർ മരണത്തെ കണ്ടിട്ടുണ്ട്. ثم ينادي مناد يا اهل النار, പിന്നീട് ഒരാൾ വിളിച്ചു പറയും, അല്ലയോ നരകക്കാരെ. അപ്പോൾ അവരും എത്തി നോക്കും, അവരും നോക്കും, അവരോട് ചോദിക്കും, നിങ്ങൾക്കറിയുമോ ഇവനെ? അവർ പറയും, അതെ ഞങ്ങൾക്കറിയാം, അവരും മരണത്തെ കണ്ടിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് അവർ നോക്കി നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم يذبح, പിന്നീട് ആ ആട് അവിടെ വെച്ച് അതിനെ അല്ലാഹു അതിനെ അറുക്കപ്പെടും. ثم يقول يا اهل الجنه خلود, പിന്നീട് സ്വർഗ്ഗക്കാരോട് വിളിച്ചു പറയും, അല്ലയോ സ്വർഗ്ഗക്കാരെ, ഖുലൂദ്, ഇനി ശാശ്വതവാസമാണ്, മരണമില്ല. ഖുലൂദുൻ യാ അഹ്ലൽ ജന്നത്തി ഖുലൂദുൻ ഫലാ മൗത്ത്, അല്ലയോ സ്വർഗ്ഗക്കാരെ, ഇനി കാലാകാലം ഇങ്ങനെ തന്നെ, ഫലാ മൗത്ത്, ഇനി മരണമില്ല. വയാ അഹ്ലൻ നാരി ഖുലൂദുൻ ഫലാ മൗത്ത്, അല്ലയോ നരകക്കാരെ, ഖുലൂദ്, ഇനി കാലാകാലം ഇങ്ങനെ തന്നെയാണ്, മരണമില്ല. മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതി, വഅൻദിർഹും യൗമൽ ഹസ്റ, നിരാശയുടെ ദിവസത്തെ കുറിച്ച് നീ അവർക്ക് താക്കീത് നൽകുക. എന്താണ് നിരാശയുടെ ദിവസം? മരണത്തെ അറുത്തു കഴിഞ്ഞാൽ നരകത്തിലുള്ള ആളുകൾ പിന്നീട് നിരാശയിലായി, ഇനി അവർ മരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ആലോചിക്കുമ്പോഴാണ് ഷിർക്കിന്റെ കാഠിന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക, കുഫ്റിന്റെ കാഠിന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. ഒരു കാലത്തും പിന്നെ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ശരിക്ക് സഹോദര, നീ അത് ചിന്തിക്കണം. മുഹൈദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഖബ്റിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നവർ, വിഗ്രഹത്തെ ആരാധിക്കുന്നവർ, മരത്തെ ആരാധിക്കുന്നവർ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ നൽകിയവർ, ഖുലൂദുൽ ഫലാ മൗത്ത്, കാലാകാലം നരകത്തിലാണ്. ഫലാ മൗത്ത്, ഇനി അവർക്ക് മരണമില്ല. നീ ആലോചിച്ചു നോക്കൂ, ഒരു നിമിഷം, ഒരു നിമിഷം കൈയൊന്ന് തീയിൽ വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ കാലാകാലം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന ഉറപ്പിൽ നരകത്തിൽ ജീവിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് മരിക്കാൻ പോകുന്നവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. അവർ തൗഹീദിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുവച്ചിട്ടുള്ള നരകത്തിന്റെ ശിക്ഷ കഠിനമാണ്. ശരി, അപ്പോൾ മരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഖബറടക്കപ്പെടും. ഖബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അടക്കുന്ന ഖബർ മാത്രമല്ല, മരിച്ചതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള സംസ്കരണ മുറകൾ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം അവരവരുടെ ഖബറുകൾ തന്നെയാണ്, അതെല്ലാം അവരവരുടെ ഖബറുകൾ തന്നെയാണ്. ഒരാൾ ഖബറടക്കിയില്ല എന്നതുകൊണ്ട് അയാൾ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, മറിച്ച് അയാളെ തീ കത്തിച്ച് നശിപ്പിച്ചാലും പൊടിപൊടിയാക്കി കളഞ്ഞാലും ചാരമാക്കിയാലും എങ്ങനെയായാലും അയാൾക്ക് ഖബർ ജീവിതമുണ്ട്. അയാളുടെ ഖബർ ജീവിതം എന്തായാലും അയാൾക്ക് ബാക്കിയായിരിക്കും. അപ്പോൾ ഈ ഖബറിൽ അയാൾ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് പരീക്ഷണം വരാനിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹു പറയുന്നു, യുസബ്ബിതുല്ലാഹ്, അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, അല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളെ, ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ, ഉറപ്പിച്ചു നിർത്തുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാതി ദുനിയാ, ദുനിയാവിൽ. ഈ ആയത്ത് വിശദീകരിക്കവേ സഹാബികളിൽപ്പെട്ട പ്രമുഖനായ സഹാബി അൽബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അത്തസ്ബീതു ഫിൽ ഹയാതി ദുനിയാ ഇദാ അതാഹു മലകാനി ഫിൽ ഖബ്ർ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖബ്റിൽ അവന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുന്ന വേളയിൽ അല്ലാഹു അവനെ ഉറപ്പിച്ചു നിർത്തുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം അത് നൽകുമാറാകട്ടെ. അതാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടത് എന്ന് സഹാബിയായ അൽബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഗ്രഹണ നിസ്കാരത്തിന് ശേഷം നടത്തിയ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊഹിയ ഇലൈക്കും, അഫ്വൻ, ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫീ ഖുബൂരിക്കും മിസ്ല ഔ ഖരീബ മിൻ ഫിത്നതി ദജ്ജാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വഹി നൽകിയിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഖബറുകളിൽ ദജ്ജാലിന്റെ പരീക്ഷണം പോലെ, അതല്ലെങ്കിൽ അതിനോട് അടുത്ത രൂപത്തിലുള്ള പരീക്ഷണം നിങ്ങൾക്ക് ഖബറുകളിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വഹി നൽകിയിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കാ കാലഘട്ടത്തിൽ അവിടുത്തേക്ക് ഈ വിവരം നൽകപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കാര്യം വഹയായി അറിയിക്കപ്പെട്ടത്, ഖബറുകളിൽ ശിക്ഷയുണ്ട് എന്ന കാര്യം. അത് അറിഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഒരു നിസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടില്ല ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ടല്ലാതെ. എല്ലാ നിസ്കാരത്തിലും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് മൂന്ന് തവണ പറഞ്ഞു, തഅവ്വദു മിൻ ഫിത്നതിൽ ഖബർ ഔ തഅവ്വദു മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ ചോദിക്കുക. സഹാബികൾ പറഞ്ഞു, തഅവ്വദ്ന നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കൊണ്ട് അത് പറയിപ്പിച്ചു, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു. നമ്മളും പ്രാർത്ഥിക്കുന്നു, നഊദു ബില്ലാഹി മിൻ ഫിത്നതിൽ ഖബർ, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അപ്പോൾ ഖബറിലെ ശിക്ഷ എന്നത് ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ മുതവാതിറത്താൻ, മുതവാതിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് വക നൽകാത്ത രൂപത്തിൽ ധാരാളം സഹാബികളും ധാരാളം താബിഈങ്ങളും ധാരാളം തബഇ താബിഈങ്ങളും ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിലെ ഓരോ തലമുറയും ധാരാളക്കണക്കിന് ആളുകൾ ഒരുപോലെ നിവേദനം ചെയ്ത കാര്യമാണ് ഖബറിലെ ശിക്ഷ എന്നത്. അതിനെ നിഷേധിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, മടവൂരികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം. അവർ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകളാണ്. ഇത് മുസ്ലിം ഉമ്മത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വക നൽകാതെ മുൻഗാമികളെല്ലാവരും ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ് ഖബർ ശിക്ഷയുടെ കാര്യം. ഈ വിഷയത്തിൽ ഇജ്മാഉണ്ട് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന്. ശരി, എങ്ങനെയാണ് ഖബറിലെ പരീക്ഷണം ഉണ്ടായിരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നതിന്റെ ചുരുക്കം ഇതാണ്. ഒരു മനുഷ്യൻ അയാളെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുക്കൽ രണ്ട് മലക്കുകൾ വരും. രണ്ട് മലക്കുകൾ, ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരാളുടെ പേര് മുൻകർ എന്നാൽ മറ്റൊരാളുടെ പേര് നഖീർ എന്നാൽ. രണ്ട് മലക്കുകൾ. ആ രണ്ട് മലക്കുകൾ വന്ന് ഖബറിൽ കിടക്കുന്നയാളെ ഇരുത്തും. ഈ ഇരുത്തുമെന്ന സംഭവം പല ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്, ബിദഅത്തിന്റെ ആളുകൾ. അവർ പറഞ്ഞു ഖബറിന്റെ ഉള്ളിൽ എവിടെയാണ് സ്ഥലം അല്ലെ, അതിനുള്ള മറുപടി എന്താ? നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് നാം വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവന്, അള്ളാഹുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ വിശ്വാസ കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനം, അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എല്ലാ വിശ്വാസ കാര്യങ്ങളുടെയും അടിസ്ഥാനം. പ്രത്യേകിച്ച് ഇനി നാളെ വരാൻ പോകുന്ന വിഷയം ഖളാ ഖദറുമായി ബന്ധപ്പെട്ടത്, അതിന്റെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം കഴിയുമെന്ന വിശ്വാസമാണ്. അപ്പോൾ രണ്ട് മലക്കുകൾ ഖബറിൽ വരികയും ആ രണ്ട് മലക്കുകൾ ഖബറിലുള്ളയാളെ ഇരുത്തുകയും ചെയ്യും. എന്നിട്ട് ആ രണ്ട് മലക്കുകൾ അവരോട് ചോദ്യം ചോദിച്ചു തുടങ്ങും. മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കപ്പെടുക. ഒന്ന്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? എന്താണ് അതിനുള്ള ഉത്തരം? എന്താണ് അതിനുള്ള ഉത്തരം? ആ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. രണ്ടാമത്തെ ചോദ്യം, വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? എന്താണ് ഉത്തരം? ദീനിയൽ ഇസ്ലാം. എന്താണ് ചില ആളുകൾ മറുപടി പറയാത്ത? ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്, എന്റെ ദീൻ ഇസ്ലാമാണ്. എന്താണ് പറയാ? എന്റെ ദീൻ ഇസ്ലാമാണ്. മൂന്നാമത്തെ ചോദ്യം, വമൻ നബിയുക, നിന്റെ നബി ആരാണ്? എന്താണ് അതിന്റെ ഉത്തരം? നബിയ്യി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ആരാണ് റബ്ബ്, ആരാണ് നബി, ആരാണ് ദീൻ, എന്താണ് ദീൻ? ഈ മൂന്ന് കാര്യങ്ങൾ ഇത് ഒരാൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ അയാളോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇതിന് ഉത്തരം പറയും. എന്നാൽ ഒരു കാഫർ അല്ലെങ്കിൽ ഒരു മുനാഫിഖ് അയാളോട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടാൽ അയാൾ പറയും, ഹാ ഹാ ലാ അദ്രി, അയാൾ അട്ടഹസിക്കും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല. മുനാഫിഖ് ചിലപ്പോൾ പറയും, സമിഅതു അന്നാസ യഖൂലൂന ഷൈഅൻ ഫഖുൽതു, ജനങ്ങൾ പലതും പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഞാനും അതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അതിന്റെ ഉത്തരമെന്ന് എനിക്കറിയില്ല. ഒക്കെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ട, റസൂലുള്ളയുടെ കുടുംബത്തിൽപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ താലിബ് അല്ലെങ്കിൽ അബൂ ജഹൽ, അവരോട് ഈ ചോദ്യം ചോദിക്കപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഇതാരാണെന്ന് ചോദിക്കും. അവർ പറയും, ലാ അദ്രി, എനിക്കറിയില്ല. ദുനിയാവിലായിരിക്കും അവർ കേട്ടിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയാണ് എന്ന് പറയുന്നത് അവർ കേട്ടിട്ടുണ്ട്, എന്നിട്ട് പോലും അവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത മുഅ്മിനീങ്ങൾ, അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കപ്പെട്ടാൽ അവർ പറയും, ഹദാ മുഹമ്മദ്. ചില റിവായത്തുകളിൽ കാണാം അവരത് മൂന്ന് തവണ പറയും, ഹദാ മുഹമ്മദ്, ഹദാ മുഹമ്മദ്, ഹദാ മുഹമ്മദ്, അത് മുഹമ്മദാണ് എന്ന് മുഅ്മിനീങ്ങൾ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ശരി, അപ്പോൾ ഖബറിലെ ഈ പരീക്ഷണം അത് എല്ലാവർക്കുമുണ്ട്. ഖബറിലെ ഈ പരീക്ഷണം എല്ലാവർക്കുമുണ്ട്, ചില ആളുകൾക്കൊഴികെ. ആ ചില ആളുകൾ ആരൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെയാൾ മുസ്ലിമീങ്ങളുടെ രാജ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി മുസ്ലിമീങ്ങളുടെ അതിർവരമ്പുകളിൽ കാവൽ നിൽക്കുന്ന റിബാത്തിലേർപ്പെട്ട ആളുകൾ, അവരാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളുടെ അതിർത്തികൾ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ നിൽക്കുന്ന ആളുകൾ. എന്താണ്, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര പ്രത്യേകത? കാരണം അവർ ശത്രുക്കളോട് ഏറ്റവും അടുത്തായിരിക്കും. അവർ ആ നിൽക്കുന്ന വേളയിലൊക്കെ മരണം പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്.